ഞങ്ങളോട് കരുണ ചെയ്യണം.
ദൈവമേ നിനക്ക് സ്തുതി,
രാജാവ് നിനക്ക് സ്തുതി. പാറയ്ക്കുമോ
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാം
വിശുദ്ധപ്പെടണമേ, നിന്റെ രാജ്യം പുരണമേ, തിരുവനന്തപുരത്ത് ഭൂമിയിലും തരണമേ, കടക്കാരോട്
പോലെ
ഞങ്ങളുടെ മാതാവിനെ ഞങ്ങളോട് ക്ഷണിക്കണമേ.
പരീക്ഷയെ ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്,
ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ.
രാജ്യശക്തിയും
നിനക്കുള്ളതാകുന്നു. ആമീൻ.
പറഞ്ഞു പറയുമേ, നിനക്ക് സമാധാനം.
ഭർത്താവിനോട് കൂടെ
വാഴ്ത്തിപ്പെട്ടോ നീയാകുന്നു, ദൗരവമായ ഞങ്ങളുടെ ഭർത്താവ് വാഴ്ത്തിപ്പെട്ടവനാകുന്നു. പറയാം, ഭാവിലായങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും
പോകണമെന്ന്
അവരുടെ വെച്ചുള്ളേ. ആമീൻ.
പറക്കുമോർ നീതിയുള്ളവരാലും താഴെയുള്ളവരാലും ശുദ്ധീകരിക്കപ്പെടുന്ന മഹത്വമുള്ള നാമവും പാപം മുഴുവൻ ഞങ്ങളെ പോലായി തീർന്ന ദൈവമായുള്ളവേ, എന്റെ ഹൃദയം കൊണ്ടു നിന്നെ ഞാൻ ചോദിക്കുന്നു. എന്റെ മനസ്സിലെ ദുഃഖത്താൽ ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പോലെ മുലപ്പാൽ കുടിച്ചവനായി എല്ലാവരെക്കാളും പരിശുദ്ധനായിരിക്കുന്നവനെ, നിന്റെ കരുണയാകുന്ന വാതിൽ ഞാൻ മുട്ടുന്നു. നിന്റെ ദാനങ്ങളുടെ ശ്രീഭണ്ഡാരത്തെ എനിക്ക് തുറന്നു തരണമേ. തന്റെ കൽപ്പനയാൽ ഔഷധങ്ങളെ മുളപ്പിക്കുന്നവനെ, ജീവനുണ്ടാക്കുന്നതായ സ്തോത്രം എന്നിൽ മുളപ്പിക്കണമേ. സമുവേലിനെ അവന്റെ മാതാവിന്റെ പ്രാർത്ഥനയാൽ അവൾക്ക് കൊടുത്തവനെ, എന്നോടുള്ള നിന്റെ കൃപയെ ഞാൻ അറിയുവാൻ നിന്റെ കരുണയാൽ എനിക്ക് സംഗതിയാക്കണമേ. പർവ്വതത്തിൽ വെച്ച് മരണത്തിൽ നിന്ന് ഇസഹാക്കിനെ വീണ്ടും കൊണ്ടവനെ, പാപത്തിന്റെ രഹസ്യമായ മരണത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. നിന്റെ അനുഗ്രഹമുള്ള കൃപകളെയും ഉഭയസമ്മതത്തെയും കാത്തുകൊള്ളണമേ. രഹസ്യകാര്യങ്ങളിലും പരസ്യകാര്യങ്ങളിലും നിന്നെ പ്രസാദിപ്പിക്കാൻ എനിക്ക് കൃപ നൽകണമേ. എന്റെ ജീവന്റെ ശരണവും എന്റെ ആത്മാവിന്റെ രക്ഷകർത്താവും എന്റെ കാലുകളുടെ പ്രകാശവും ഊടുവഴികളുടെ വിളക്കുമായുള്ളവയെ നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. നിന്റെ കരുണയാൽ പാപിയാ എന്നോട് കരുണയുണ്ടാകണമേ. എന്റെ കർത്താവെ, എന്റെ ദിവസങ്ങൾ വർഷങ്ങളാകാതിരിക്കേണ്ടതിന് നിന്റെ അനുഗ്രഹത്താൽ എനിക്ക് കൃപ ചെയ്യണമേ. എന്റെ കർത്താവെ, എന്റെ പിഴകൾക്ക് ഹേതുവായിട്ട് നിന്റെ നീതിയാൽ എന്നെ ശാസിക്കപ്പെടരുത്. നിന്റെ മഹത്വ പ്രത്യക്ഷതയുടെ ദിവസത്തിൽ എന്റെ രഹസ്യകറകൾ എനിക്ക് കാണുമാറാകരുത്. എന്റെ കർത്താവെ, നിന്റെ ശ്രേഷ്ഠതയുടെ സിംഹാസനത്തിന് മുമ്പാകെ എനിക്ക് ലജ്ജയുണ്ടാകരുത്. ദയാനിധിയായവനെ, ഞാൻ കുറ്റം ചെയ്തു പോയ ദാസനാകുന്നു. എന്റെ കുറ്റങ്ങളിലേക്ക് നിന്റെ നീതി സൂക്ഷിച്ചു നോക്കരുത്. നിന്റെ ഭാഗം ലജ്ജയോടുകൂടെ ഞാൻ നിൽക്കുകയുമരുത്. ഞാനായിരിക്കുന്ന പ്രകാരം എന്നെ നീ കണക്കെടുത്ത് നിന്റെ നൽവരങ്ങളെയും അനുഗ്രഹങ്ങളെയും എന്നിൽ നിവർത്തിക്കണമേ. ദരിദ്രനായ എന്നെ നിന്റെ കൃപ ദർശിക്കണമേ. നിന്റെ കരുണയാൽ നിനക്കുള്ളവനായി ഞാൻ വിളിക്കപ്പെടണമേ. നിന്റെ കരുണയാൽ നിന്റെ ആട്ടിൻ്റെഴുത്തിൽ എന്നെ വെണ്ണണമേ. എന്റെ സ്തോത്രമാകുന്ന ധാന്യം നിന്റെ ജീവന്റെ അറകളിൽ കാത്തു സൂക്ഷിക്കപ്പെടണമേ. നിന്റെ സ്നേഹത്താൽ എന്റെ വിളവുകൾ ശേഖരിക്കപ്പെടണമേ. എന്റെ കർത്താവെ, ബലഹീനനായ എന്നെ ഇടത് ഭാഗത്ത് നിർത്തരുത്. എന്നാലോ നിന്റെ അനുഗ്രഹങ്ങൾ എന്റെ മുഖത്തിൽ ശോഭിപ്പിച്ചുകൊണ്ട് നിന്റെ വലതുഭാഗത്ത് എന്നെ നിർത്തണമേ. ഈ പാപി ആരാകുന്നുവെന്നും ഇവന്റെ കുറ്റങ്ങൾ ഓർപ്പാൻ എന്തുള്ളുന്നുവെന്നും നിന്റെ കൃപ എനിക്ക് വേണ്ടി മധ്യസ്ഥത അർപ്പിക്കുമാറാകണമേ. നിന്റെ കർത്തവ്യം ന്യായവിധിയിൽ എന്റെ കുറ്റങ്ങളെ പറ്റി ചോദിക്കുന്നതിനിറങ്ങി വരരുതേ. ബഹുലവും ദിവ്യവുമായ നിന്റെ അനുഗ്രഹങ്ങളെ എന്റെ പാപക്കറകൾ ജയിക്കുമാറാകരുതേ. എന്റെ ആയുസിന്റെ സംവത്സരങ്ങളെ ഞാൻ വ്യർത്ഥമായി കഴിച്ചു കൂട്ടരുതേ. ഞാൻ നിന്നെ പിന്തുടരാതെ വ്യർത്ഥമായ ഭവിക്കരുത്. തന്റെ സമ്പത്തിനെ നാനാവിധമാക്കിയ മുടിയനായ പുത്രനെ പോലെ നിന്റെ കൃപ എന്നെ കൈക്കൊള്ളണമേ. കാണാതെ പോയ ഞാൻ നിന്റെ കരുണയാൽ കണ്ടെത്തപ്പെടണമേ. നിന്റെ അനുഗ്രഹങ്ങൾ എന്റെ കടച്ചുകെട്ടുകളെ കീറിക്കളയണമേ. എന്റെ കർത്താവ്, എന്റെ മേൽ അനുഗ്രഹം ചെയ്യണമേ. എന്നാൽ നിനക്ക് വിരോധമായി ഞാൻ പാപം ചെയ്തു, കാണാതെ പോയാടുന്ന പോലെ ഞാൻ വഴിതെറ്റിപ്പോയിരിക്കുന്നു. നീ എന്നെ അന്വേഷിക്കണമേ. നിന്റെ ഇരുനള്ളത്തിൽ കൂലിക്ക് യോഗ്യമാരായ അനുതാപികളോടും പതിനൊന്നാം മണി നേരത്തെ വേലക്കാരോടും കൂടെ നിന്റെ തിരുമുമ്പാകം ഞാൻ കാണപ്പെടുമാറാകണമേ. പിതാവ് പുത്രനും പരിശുദ്ധ ദ്രൂഹായുമായുള്ളവേ, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുമാറാകണമേ.
പ്രിയക ദൈവത്തിന്റെ വലുതൊരു നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ള വൈദികരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, എല്ലാവർക്കും ദൈവനാമത്തിന് അർഹമായിട്ട് വീണ്ടും സ്നേഹവന്ദനം അറിയിക്കുന്നു. നമുക്ക് വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഒരു ബുധനാഴ്ചയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാനും ദൈവശബ്ദം കേൾപ്പാനും പ്രാർത്ഥിപ്പാനും ഒക്കെ നമുക്ക് അവസരം ലഭിച്ചതിൽ നമുക്ക് വീണ്ടും നന്ദിപൂർവ്വം ദൈവത്തെ ഓർക്കുകയും സ്തുതിക്കുകയും വന്ദിക്കുകയും ചെയ്യാം. എപ്പോഴും ഓർപ്പിക്കാറുള്ളത് പോലെ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും മഹിമയേറിയ നിമിഷങ്ങളൊക്കെ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എണ്ണപ്പെടുന്ന നിമിഷങ്ങളൊക്കെ അത് ദൈവസന്നിധിയിലായിരിക്കുന്ന നിമിഷങ്ങളാണ്. സംശയമൊന്നുമില്ല എൻ്റെ അകത്ത്. ഓരോ പ്രാവശ്യവും നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കും തോറും നമ്മുടെ ചിന്തകളെ ശുദ്ധീകരിക്കപ്പെടുവാനും ഒരുപാട് തമ്പുരാനോട് അടുക്കുവാനും ഒക്കെ നമുക്ക് മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് സാധിക്കുന്നു എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു വലിയ ഭാഗ്യമായിട്ട് നമുക്ക് കണക്കാക്കാം. ഈ തുറന്നുള്ള ദിനങ്ങളൊക്കെ നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ദിനങ്ങളാണ്. അതിന്റെ പ്രത്യേകതയോടെ ഓർപ്പിക്കുന്നു. ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത് നമുക്കറിയാം, ഫെബ്രുവരി 23-ാം തീയതി നമ്മുടെ സഭയിലെ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു വിശുദ്ധനെ നമ്മൾ ഓർക്കുന്ന ദിനമാണ്, വട്ടശ്ശേരി തിരുവേദി. ഈ സഭയുടെ ജീവിതത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രാർത്ഥനാപൂർവ്വം യത്നിച്ച ഒരു ശ്രേഷ്ഠ പിതാവ് തന്നെയാണ് വട്ടച്ചേരി തിരുമേനി എന്നുള്ള കാര്യം നമുക്കറിയാം. അദ്ദേഹം ശരിക്കും ഒരു പരിശുദ്ധനായ പിതാവ് തന്നെയായിരുന്നു. ആ പിതാവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹവുമായിട്ട് ഏറ്റവും അടുത്ത വൈദികരും അല്ലെങ്കിൽ പിതാക്കന്മാരും ഒക്കെ ഒരുപാട് ആത്മീയ അനുഭവം പങ്കുവച്ചിട്ടുള്ള ഒരു ശ്രേഷ്ഠ സാന്നിധ്യമായിരുന്നു വട്ടച്ചേരി തിരുമേനി എന്ന് പറയുന്നത്. ഒരുപക്ഷെ പലരും വട്ടച്ചേരി തിരുമേനിയെ ചിത്രീകരിക്കുന്നത് ഒരു കേസും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് പലരുടെ മനസ്സിൽ ഒരു വിശുദ്ധിയുടെ എത്രമാത്രം ഔന്നത്യത്തിലേക്ക് വട്ടച്ചേരി തിരുമേനിയെ കാണുന്നുണ്ടെന്നുള്ള സംശയമാണ്. കാരണം സഭയുടെ ഏറ്റവും അപകടകരമായ ഒരു രംഗത്തിൽ സഭയ്ക്ക് വേണ്ടി യത്നിച്ചു എന്നുള്ളതാണ് വട്ടച്ചേരി തിരുമേനിയുടെ ഏറ്റവും പ്രാധാന്യം. അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ ജീവിതമൊക്കെ അത് വാക്കുകൾക്ക് അതീതമാണ്. പരിശുദ്ധ പരമല തിരുമേനിയെ പോലെ ആ തിരുമേനിയുടെ ശിഷ്യനായിട്ട് വളർന്നു വന്ന വട്ടച്ചേരി തിരുമേനിയും അതേപോലെ തന്നെ ജീവിതം വളരെ ശ്രേഷ്ഠമായ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിച്ച ഒരു വ്യക്തിത്വം തന്നെയായിരുന്നു. പക്ഷെ ഈ കേസും മറ്റു പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ സഭയുടെ നിലനിൽപ്പിന് വേണ്ടി അദ്ദേഹത്തിന് അതിലേക്ക് ഇടപെടേണ്ടി വന്നതുകൊണ്ട് ചെറിയ പ്രയാസങ്ങളുണ്ടായെന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ എല്ലാ തരത്തിലും പരിശുദ്ധിയുടെ ഏറ്റവും നല്ല മാതൃകാപരമായിട്ട് അദ്ദേഹത്തിന്റെ അർദ്ധരാത്രിയിലുള്ള പ്രാർത്ഥനകളൊക്കെ ഈ സഭയ്ക്ക് വേണ്ടിയും ഇതിലെ മക്കൾക്ക് വേണ്ടിയും അന്നും ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു സംശയമൊന്നുമില്ല. ഇന്നും പല പ്രതികൂല സാഹചര്യങ്ങളിൽ ഈ സഭയൊക്കെ രക്ഷപ്പെടുന്നതിന് പിന്നിൽ ദൈവത്തിന്റെ കരുണയും ആ ദൈവത്തിന്റെ കരുണ നേടിയെടുക്കുവാൻ തക്കവണ്ണം വട്ടച്ചേരി തിരുമേനി ഇന്നും കാണിക്കുന്ന ആ പ്രാർത്ഥനാ ജീവിതം ആണെന്നുള്ളത് നമ്മൾ ഒരിക്കലും മറന്നുപോകരുത്. നമ്മൾ ഈ പിതാക്കന്മാരെ ഓർക്കുമ്പോൾ ഈ പിതാക്കന്മാരൊക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ്. പല ആളുകളുടെ ജീവിതത്തിൽ ഇന്നും വലിയൊരു അനുഭവം തന്നെയാണ് പഠിച്ചത് വട്ടച്ചേരി തിരുമേനി. ഞാൻ ഇത്രയും കാര്യമായിട്ട് പറയാനായിട്ട് കാരണം നമ്മുടെയൊക്കെ ഓർമ്മയിൽ ആ പിതാവിന്റെ മധ്യസ്ഥത ഉണ്ടാവണം. പരിമല തിരുമേനിയെ ഓർക്കുന്നത് പോലെ തന്നെ ആ മഹാപരിശുദ്ധനായ വട്ടച്ചേരി തിരുമേനിയെ നാം ഓർക്കുകയും ആ പിതാവിന്റെ മധ്യസ്ഥത അഭയം പ്രാപിക്കുകയും വ്യക്തിപരമായിട്ടും കുടുംബപരമായിട്ടും ഒക്കെ ആ പിതാവിന്റെ പ്രാർത്ഥനാപൂർവമായ കാവലും സംരക്ഷണവും നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്നും ഉണ്ടാകണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും പ്രത്യേകിച്ച് നമ്മുടെ ഈ കൂട്ടായ്മയ്ക്കും ആ മഹാപരിശുദ്ധ പിതാവിന്റെ ഓർമ്മ ഒരു അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം നമുക്ക് അപേക്ഷിക്കാം. അദ്ദേഹം കബറടങ്ങിയ സ്ഥലം നമുക്ക് പഴയ സെമിനാറിലാണോ കാര്യം നമുക്കറിയാം. എന്ന് ഇന്നും നാളെയുമായിട്ടൊക്കെ പഴയ സെമിനാറിൽ വിവിധ കോട്ടയത്തുള്ള വിവിധ സമീപ ദേവാലയങ്ങളിലും ഒക്കെ ഒരുപാട് ആളുകൾ തീർത്ഥയാത്രയായിട്ടുമൊക്കെ ഈ പെരുന്നാളിനനുബന്ധിച്ച് കടന്നു വരുന്നുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. ആ പെരുന്നാളൊക്കെ അനുഗ്രഹമായി തീരുവാനും കടന്നു വരുന്ന എല്ലാ ജനങ്ങൾക്കും അല്ലെങ്കിൽ ആ പിതാവിന്റെ ഓർമ്മ നടത്തുന്ന ഒരുപാട് പള്ളികൾ ആ പിതാവിന്റെ നാമധേയത്തിൽ നിന്ന് രൂപപ്പെട്ടു വരുന്നുണ്ട്. ആ പള്ളികളിലും അല്ലെങ്കിൽ അദ്ദേഹത്തെ ഓർക്കുന്ന എല്ലാ വ്യക്തികൾക്കും സഭയ്ക്കും ഒക്കെയും ആ പിതാവിന്റെ മധ്യസ്ഥ എപ്പോഴും കാവലും കോട്ടയുമാകണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യാം. ഇപ്പോഴും സീനോട് നടക്കുന്ന സമയമായതുകൊണ്ട് എല്ലാ പിതാക്കന്മാരും ആ പിതാവിന്റെ പെരുന്നാളിൽ സമ്മതിക്കുന്നുള്ളത് തന്നെ വലിയൊരു അനുഗ്രഹമായിട്ട് നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ ഈ ഭദ്രാശ്രമത്തോളം ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ഓർമ്മ അഭിവന്യ ഡോക്ടർ തോമസ് മാർ പക്കാവർത്തി വേനടയാണ്. അദ്ദേഹം ആദ്യമായിട്ട് ഈ അമേരിക്കയിൽ കടന്നു വരികയും ആളുകളെയൊക്കെ തപ്പിയെടുത്ത് കൂട്ടിക്കൊണ്ടുപോകാൻ തക്കവണ്ണം പ്രയാസമുള്ള ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ഓടി നടന്ന് ഈ സഭയെ ഇവിടെ സജ്ജീകരിക്കുവാൻ തക്കവണ്ണം ഒരു തുടക്കമിടുവാൻ തക്കവണ്ണം അദ്ദേഹം കാണിച്ച താല്പര്യവും സമർപ്പണവും ഒക്കെ തീർച്ചയായിട്ടും അമേരിക്കൻ ഭദ്രാശ്രമത്തിലെ മക്കളെന്ന നിലയ്ക്ക് നമ്മളതെന്നും ഓർക്കുകയും നന്ദിപൂർവ്വം സ്മരിക്കേണ്ടതുമാണ്. മക്കാർ തിരുമേനി ഒരുപാട് കഷ്ടപ്പെട്ട് ഈ അമേരിക്കയിൽ വന്ന് നമ്മുടെ ജനങ്ങളെയൊക്കെ കൂട്ടി ഇവിടെ സഭയ്ക്ക് നല്ലൊരു അടിസ്ഥാനം ഇട്ടു എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ഏതായാലും ഒരു ദൈവനിയോഗമായിരിക്കും ആ പിതാവിന്റെ ഓർമ്മ ഇതിനോട് ചേർന്ന് വരുന്നു എന്നുള്ളത്. അപ്പൊ ഇന്ന് മക്കാർ തിരുമേനിയുടെ ഓർമ്മയാണ് 23-ാം തീയതി. ഈ രണ്ട് പിതാക്കന്മാരെയും നമുക്ക് ദൈവസന്നിധിയിൽ ഓർക്കുകയും നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതോടൊപ്പം ഒരു പ്രാധാന്യം കൂടുള്ളത് ഫെബ്രുവരി 24 നമ്മുടെ കർത്തൃ 24 നമ്മുടെ കർത്തൃ സ്ലീഹയായിരിക്കുന്ന പരിശുദ്ധ മത്തായി സ്ലീഹയുടെ ഓർമ്മയാണെന്നുള്ള കാര്യം നമുക്കറിയാം. ആ പരിശുദ്ധ പിതാവിന്റെ മധ്യസ്ഥത നമുക്കെപ്പോഴും കാവലും കോട്ടയമായിരിക്കട്ടെ. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു ചിന്ത ഈ ഞായറാഴ്ച മുതൽ അല്ലെങ്കിൽ തിങ്കളാഴ്ച മുതൽ നമ്മുടെ വലിയ നോമ്പ് ആരംഭിക്കുക. എല്ലാവരും എനിക്ക് സ്നേഹത്തോട് അപേക്ഷിക്കാനുള്ളത് എല്ലാവരും നോമ്പ് നോറ്റി പ്രാർത്ഥിക്കുക. കാരണം ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ധൈര്യപ്പെടുത്തുന്നതും ഈ ലോകത്തിൽ വിശുദ്ധിയോടെ ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതും പരിശുദ്ധ നോമ്പ് അനുഷ്ഠിച്ചുള്ള ജീവിതമാണ്. നമ്മുടെ പിതാക്കന്മാരൊക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള വലിയൊരു മാതൃകയാണ്. നമുക്ക് എങ്ങനെയും ജീവിക്കാം, പക്ഷെ വിശുദ്ധിയിൽ ജീവിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഈ ലോകത്തിൽ എത്രയോ മനുഷ്യർ ജീവിക്കുന്നു, പക്ഷെ അതിൽ നിന്നുമൊക്കെ നമ്മളെ വ്യത്യസ്തരാക്കുന്നത് നമ്മുടെ പിതാക്കന്മാർ കാണിച്ചു തന്നിട്ടുള്ള നമ്മുടെ സഭ നമ്മളെ നിർബന്ധമായിട്ട് അനുഷ്ഠിക്കണമെന്ന് നമ്മളെ പരിപോഷിപ്പിക്കുന്ന ഈ പരിശുദ്ധ നോമ്പിന്റെ ശൈലി കൂടിയുള്ള ജീവിത ചര്യയാണ്. അതൊരു ആത്മീയ ക്രമീകരണമാണ്. ആരെങ്കിലുമൊക്കെ ചെയ്തോട്ടെ എന്ന് ചിന്തിക്കുക എന്നുള്ളതല്ല, ഓരോ വ്യക്തികളും കുടുംബമായിട്ട് നോമ്പിൽ വീടുകളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുമ്പിട്ട് നമസ്കരിച്ച് ദൈവസന്നിധിയിൽ ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തത്തക്കവണ്ണമുള്ള ക്രമീകരണം നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാകണം എന്ന് വളരെ സ്നേഹത്തോടുകൂടി ഈ സമയത്ത് ആഹ്വാനം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാം, പരിശുദ്ധ നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ശുഭക്കോനോ പരസ്പര രമ്യമാകുന്ന ശുശ്രൂഷയോടുകൂടിയാണ് നമ്മൾ ഈ ശുശ്രൂഷയിൽ പ്രവേശിക്കുന്നത്. നമ്മുടെ മനസ്സിലോ നമ്മുടെ ചിന്തയിലോ ആരെങ്കിലും നമ്മളൊക്കെ എതിരോ അല്ലെ നമ്മളോട് എതിരോട്ടുണ്ടെങ്കിൽ അവരുമായിട്ട് ഹൃദയം പങ്കുവെച്ച് രമ്യപ്പെടുവാനും അത് ദൈവമാണ് നമ്മുടെ ഒരു കടമയാണെന്നുള്ള ഒരു ബോധ്യത്തോടുകൂടി ഈ പരിശുദ്ധമായ ഈ ജൈത്ര ആത്മീയ ജൈത്ര യാത്രയിൽ നമുക്ക് പിതാക്കന്മാരോട് വാങ്ങിപ്പോയ പിതാക്കന്മാരോട് ചേർന്ന് നമുക്ക് പങ്കുചേരാം. നമ്മുടെ നോമ്പും നമസ്കാരങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ദൈവം സ്വർഗത്തിൽ നിന്ന് കാണട്ടെ. എപ്പോഴും അത് നമ്മുടെ വ്യക്തിജീവിതത്തിനും കുടുംബജീവിതത്തിനും ശുദ്ധീകരണത്തിന് നന്മയ്ക്കുമായിട്ട് പരിലസിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ പ്രാധാന്യം അറിയിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഓർമ്മയിൽ അത് വെക്കുക. എല്ലാ ആളുകളും ഭക്തിയോടുകൂടി വിശുദ്ധിയോടുകൂടി ചില സഭകളൊക്കെ നമുക്കറിയാം, ആദ്യത്തെ 10 ദിവസവും അവസാനത്തെ 10 ദിവസവും അങ്ങനെ വിവിധ മേഖലകളിലൊക്കെ ഇങ്ങനെ ക്രമീകരിച്ചു. നമുക്ക് ആ ക്രമീകരണമൊന്നുമില്ല, 50 ദിവസം തന്നെ നിഷ്ഠയോടുകൂടി നോക്കുക എന്നുള്ളതാണ് നമ്മുടെ പിതാക്കന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും നോമ്പ് തോറ്റ് ഈ ദിനങ്ങളിലൊക്കെ പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് ബിജോയി അച്ഛൻ ആണ്. ഒരുപക്ഷെ പലർക്കും അച്ഛനെ പരിചയമില്ലായിരിക്കാം. അദ്ദേഹം നാഗപൂർ വൈദിക സെമിനാരി പഠിച്ച് ഇറങ്ങിയ ഒരു വൈദികനാണ്. 2012 അദ്ദേഹം വൈദികനായിട്ട് പട്ടമേറ്റത്. പ്രത്യേകിച്ച് നമ്മുടെ തിരുമേനിയുടെ ഒരു അനുമശിഷ്യനൂടെ ആയിരുന്നു തിരുമേനി അദ്ദേഹത്തെ പഠിപ്പിച്ചതാണ് നാഗപൂർ സെമിനാരിൽ. അവിവാഹിതനായ വൈദികനാണ് കൊച്ചച്ഛൻ. നമ്മുടെ ബാംഗ്ലൂർ ഭദ്രാസനത്തിന് പത്രാപൂർത്തിയായിരിക്കുന്ന അപ്പീന സറാഫി തിരുമേനിയുടെ കൂടെ അരമനയിൽ താമസിച്ചുകൊണ്ട് ബാംഗ്ലൂർ പള്ളികളുടെയൊക്കെ പള്ളിയിലൊക്കെ സേവനം അനുഷ്ഠിക്കുന്നു. ഈ അമേരിക്കയിൽ ഒരു സന്ദർശനത്തിനായിട്ട് അദ്ദേഹത്തിന്റെ സഹോദരി ഇവിടെ ഉണ്ട്. അപ്പൊ സന്ദർശനത്തിനായിട്ട് അദ്ദേഹം വന്നതാണ്. ഹൂസ്റ്റണിന്റെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. വളരെ സന്തോഷമുണ്ട് അച്ഛന്റെ സാന്നിധ്യം, പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനയിൽ അച്ഛന്റെ സാന്നിധ്യം നമുക്ക് ഉണ്ടായത്. നിങ്ങളെല്ലാവരുടെ പേരിൽ പ്രിയപ്പെട്ട അച്ഛനെ വളരെ സ്നേഹാദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴത്തെ സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ആലപിച്ചതിന് ശേഷം പ്രിയപ്പെട്ട അച്ഛന് തിരുവചനത്തിൽ നിന്നും ധ്യാനിക്കുന്നതായിരിക്കും. സുവിശേഷ ഗീതങ്ങളിൽ 213 ഗീതം, വളരെ സുപരിചിതമായ ഗീതം, ദൈവസന്നിധിയിൽ ഓർക്കാം. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിൽ ഉന്നതനെ, നാഥൻ നാൾതോറും ചെയ്യുന്ന നന്മകളോർത്ത് പാടുക നീ എന്നും. ഒരുപക്ഷെ ദൈവം അനുസ്യൂതം നമ്മളെ പരിപാലിക്കുമ്പോൾ, ദൈവം നമ്മളെ സ്നേഹിക്കുമ്പോൾ നമുക്ക് ദൈവത്തിന് തിരിച്ചു നൽകാൻ പറ്റുന്ന എന്താണ്? ഹൃദയത്തിന്റെ സ്നേഹം മാത്രമേ ഉള്ളൂ. അത് മാത്രമേ ദൈവം പ്രതീക്ഷിക്കുന്നുള്ളൂ. ആ സ്നേഹം നിർവ്യാജമായിട്ടും വിശുദ്ധിയോടും നമ്മൾ സമർപ്പിക്കുമ്പോൾ ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും നമ്മളെ ധന്യമായി തീരും. നമുക്ക് അവിശുദ്ധന്മാരോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുകയും സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യാം.
സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനെ, നാഥൻ നാൾതോറും ചെയ്യുന്ന നന്മകളോർത്തു പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനെ, നാഥൻ നാൾതോറും ചെയ്യുന്ന നന്മകളോർത്തു പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. അമ്മയിൽ പോലെ ദാദൻ ണച്ചിടുന്നു, സമാധാനമകിടന്നുറങ്ങാ തന്റെ മകൾ ദിനം ദിനമാ, തന്റെ മകൾ ദിനം ദിനമാ. തൊതി തൊതി എൻ മനമേ, തൊതികളിലുന്നതേ, നാഥൻ നാൾതോറും ചെയ്യുന്ന നന്മകളോർത്തു പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. കഷ്ടങ്ങളേറിയിടുമ്പോൾ എനിക്കേറ്റ മടുത്ത തുണയാ, ഒരവൈരി നടുവിലവൻ മേശ എനിക്കൊരുക്കുമല്ലോ, മേശ എനിക്കൊരുക്കുമല്ലോ. തൊതി തൊതി എൻ മനമേ, തൊതികളിലുന്നതനെ, നാഥൻ നാൾതോറും ചെയ്യുന്ന നന്മകളോർത്തു ആടുക നീ എന്നും മനമേ, ആടുക നീ എന്നും മനമേ. ആരസവലഞ്ഞിടിലോ തിരരോഗ തലലഞ്ഞിടിലും പിളർ നീടം നോരടി പിണരാ, അന്നിടുന്നോരോഗസൗഖ്യം തുതി തുതി എൻ മനമേ തുതികളിലുന്നതനെ നാഥൻ നാഴ്തോറും ചെയ്യുന്ന നന്മകളോർത്തു പാടുക നീ എന്നും മനമേ പാടുക നീ എന്നും മനമേ സഹായ ശൈലമവേ സംഗേ പാടുക നീ എന്നും മനമേ പാടുക നീ എന്നും മനമേ
ഇപ്പോഴത്തെ പിയോഗി ജോയി അച്ഛൻ ധ്യാനിക്കുന്ന കേൾക്കാമല്ലോ അല്ലേ? അപ്പൊ നിങ്ങൾ കേൾക്കാമോ? ത്രിയേക ദൈവത്തിന്റെ തന്നെയതൊരു നാമത്തിൽ മാത്രം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട ഫിലിപ്പോസ് അച്ഛൻ, ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛൻ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ സഭ ക്രമീകരിച്ചിരിക്കുന്ന കാലണ്ടർ പ്രകാരം നമ്മൾ നോയമ്പിനോട് അടുത്ത് ചേരുകയാണ്. കഴിഞ്ഞ രണ്ട് ഞായറാഴ്ചകൾ നമ്മുടെ പിതാക്കന്മാരെ എല്ലാം ഓർത്ത് ഈ വരുന്ന ഞായറാഴ്ച സായങ്കാലം ശുഭകോന ശുശ്രൂഷ കഴിഞ്ഞിട്ട് നമ്മൾ നോയമ്പിലോട്ട് പ്രവേശിക്കുകയാണ്. ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഈ നോയമ്പ് ആരംഭിക്കുകയും നമ്മുടെ സെൽഫ് പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ സ്വയം അതിനു വേണ്ടിയിട്ട് നമ്മൾ താല്പര്യം എടുക്കുകയും അതിനുവേണ്ടി നമ്മൾ അധ്വാനിക്കുകയും ചെയ്യണമെന്ന് ഞാൻ താഴ്മയോടെ അപേക്ഷിക്കുന്നു. നമ്മുടെ എല്ലാ ദിന ചിന്തകളിലും പ്രത്യേകമായിട്ട് ഈ നോയമ്പ് കാലത്തൊക്കെ നമുക്ക് പ്രത്യേകമായിട്ട് നമ്മൾ കുറെ അധികം കഴിക്കുന്ന ഭക്ഷണം നമ്മൾ ഇഗ്നോർ ചെയ്യാറുണ്ട്. നമ്മൾ കൂടുതൽ സമയം പ്രാർത്ഥിക്കാറുണ്ട്, കുമ്പിട്ട് നമസ്കരിക്കാറുണ്ട്. നമ്മുടെ ഈ നോയമ്പ് കാലത്ത് ഉപരിയായിട്ട് നമ്മുടെ എല്ലാ ദിന ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വലിയ ഒരു ചാലഞ്ച് ദൈവം നമുക്ക് നൽകുന്നത് ടു ലിവ് എ ഹോളി ലൈഫ് ഇൻ ദിസ് അൺഹോളി വേൾഡ്. പ്രത്യേകമായിട്ട് വിശുദ്ധിയോടെ ഈ അശുദ്ധമായ ഈ അശുദ്ധമായ ലോകത്തിൽ എങ്ങനെ നാം വിശുദ്ധിയോടെ ജീവിക്കണം, അതിനു വേണ്ടിയിട്ട് നാം എങ്ങനെ അധ്വാനിക്കണം, വിശുദ്ധിയോടെ ജീവിപ്പാൻ വേണ്ടിയിട്ട് ദൈവം നമ്മളെ എപ്പോഴും ആഗ്രഹിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും വിശുദ്ധിയോടെ ജീവിപ്പാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ നമ്മുടെ ബലഹീനതകൾ നമ്മളെ എപ്പോഴും നമ്മളെ വീഴ്ത്തുന്നുണ്ട്. പ്രത്യേകമായിട്ട് ഈ നോയമ്പ് കാലത്തിൽ നമ്മുടെ ഏറ്റവും വലിയ ചാലഞ്ച് നമ്മൾ എപ്പോഴും വിശുദ്ധിയോടെ ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും വലിയ ചാലഞ്ച് നമുക്ക് നൽകുന്നത്. അതിനു വേണ്ടിയിട്ട് നാം എങ്ങനെ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം എന്ന് നമുക്ക് ഇന്ന് ഒരുമിച്ച് ചിന്തിക്കാം. വിശുദ്ധ യാക്കോബ് സ്ലീഹ എഴുതിയ ലേഖനം 1:13 നമുക്ക് വായിക്കാം. വിശുദ്ധ യാക്കോബ് സ്ലീഹ എഴുതിയ ലേഖനം 1:13 മറിക്കുന്നു. പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു. താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം ഒഴുത്തിട്ട് മരണത്തെ പേറുന്നു. എന്റെ പ്രിയ സഹോദരന്മാരെ, വഞ്ചിക്കപ്പെടരുത്. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തു നിന്ന് വെളിച്ചങ്ങളുടെ പിതാവെങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു.
നമ്മളിപ്പം വായിച്ചു കേട്ടത് വിശുദ്ധ യാക്കോബ് സ്ലീഹ എഴുതിയ ലേഖനം 1-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാപം കൂടാണ്ട് ജീവിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷെ നമ്മൾ എപ്പോഴും പാപത്തിൽ അകപ്പെടും. പിതാക്കന്മാർ, മരുഭൂമിയിലെ പിതാക്കന്മാരൊക്കെ എപ്പോഴും ആവശ്യപ്പെടുന്നത് നമ്മൾ പാപത്തിൽ, ബിക്കോസ് വി ആർ ഹ്യൂമൻ, വി ഓൾവേസ് ഫോൾ. പക്ഷെ പിതാക്കന്മാർ എപ്പോഴും നമ്മളോട് ആവശ്യപ്പെടുന്നത് വീണ്ടും ആ പാപത്തിൽ പുഴകി കിടക്കാണ്ട് വീണ്ടും നമ്മൾ കുംഭസാരത്തിലൂടെ നമ്മൾ വീണ്ടും ദൈവത്തിലോട് അടുത്തു ചേരണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ പിതാക്കന്മാരൊക്കെ കുംഭസാരം എപ്പോഴും അതൊരു മെഡിസിൻ ആയിട്ട് കണക്കാക്കുന്നത്. ഇറ്റ് ഇസ് ദ റിപ്പന്റൻസ്, ഇറ്റ് ഇസ് ദ ബാപ്റ്റിസം ഓഫ് ടിയേഴ്സ് എന്നാണ് നമ്മുടെ ചേർച്ച് ഫാദേഴ്സ് ഒക്കെ അതിനെ വിശദീകരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകമായിട്ട് ഈ നോയമ്പ് കാലത്തിൽ ഹൗ ക്യാൻ വി ലിവ് വിത്തൗട്ട് സിൻ? എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് ഈ പരീക്ഷകളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ പ്രത്യേകമായിട്ട് ദൈവമേ ഇതിനെ നേരിടാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമെന്ന് നാം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. ഈ പാപം ഇപ്പം വായിച്ചു കേട്ട ഭാഗം നമുക്കറിയാം, ഹൗ ഈസ് സിൻ കമ്മിറ്റഡ്. ഇംഗ്ലീഷിൽ പറയുന്നത് ലെറ്റ് നോ മാൻ സേ വെൻ ഹി ഈസ് ടെംപ്റ്റഡ്, ഐ ആം ടെംപ്റ്റഡ് ഓഫ് ഗോഡ്, ഫോർ ഗോഡ് കനോട്ട് ബി ടെംപ്റ്റഡ് വിത്ത് ഈവിൽ, നീദർ ടെംപ്റ്റ് ഹി എനി മാൻ, ബട്ട് എവറി മാൻ ഈസ് ടെംപ്റ്റഡ് വെൻ ഈസ് ഡ്രോൺ അവേ ഓഫ് ഹിസ് ഓൺ ലസ്റ്റ് ആൻഡ് എൻറ്റൈസ്ഡ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ സ്വന്തമായ ഡിസയർസും മോഹങ്ങളിലൂടെയാണ് നമ്മൾ പാപത്തിലോട് ചേരുന്നത്. വി ഹാവ് ടു കൺട്രോൾ ആർ ഓൺ ഡിസയർസ്. പ്രത്യേകമായിട്ട് മരുഭൂമിയിലെ പിതാക്കന്മാരൊക്കെ പറയുന്നത് ഈ പാപം എന്ന് പറയുന്നത് ഇറ്റ് എൻറ്റേഴ്സ് ദ ബോഡി ത്രൂ ആർ സെൻസസ്. നമുക്ക് 5 senses ഉണ്ട്. ഈ 5 sensesലൂടെയാണ് എപ്പോഴും പാപം നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുന്നത് എന്ന് മരുഭൂമിയിലെ പിതാക്കന്മാർ, പ്രത്യേകമായിട്ട് സെന്റ് ഗ്രിഗറി ദ തിയോളജിയൻ എപ്പോഴും പറയുന്നത് വി നീഡ് ടു സ്ട്രഗിൾ ഇൻ ദിസ് വേൾഡ് ട്രൈങ് ടു ക്ലോസ് ആർ സെൻസസ്. Only then we would be able to live a pure and holy life. It is very difficult. Christian life eppozhum trials and tribulations ullada eppozhum buddhimuttigalum prayasangalum verunna oru jeevithamaanu nammal Yeshu Christu parnirikkunna vaakkukalude nammude jeevitham nammal neendrikkuvaanengil namak eppozhum nammal prayasangalum buddhimuttigalum undaavu adine adijeevikkuvaan vendittulla shaktiyum balavum devan namakku nalgum pakshe നമ്മൾ എപ്പോഴും ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഈ ലോകമോഹങ്ങളിലൂടെ നമ്മൾ മുഴുകി കിടക്കുന്നത് പോലെ കിടക്കുന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വി ആർ നോട്ട് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ ഗ്രേസ് ആൻഡ് ബെനവലൻസ് ഓഫ് ആർ ലോർഡ്. പ്രത്യേകമായിട്ട് ഈ പിതാക്കന്മാരൊക്കെ പറയുന്നത് വി നീഡ് ടു ക്ലോസ് ആർ സെൻസസ്. ദീസ് 5 senses ആർ ദ ഡോർസ് ഫോർ ദ സേറ്റൻ. എപ്പോഴും ഈ പിതാക്കന്മാർ പറയുന്നത് ഈ സാത്താൻ എപ്പോഴും നമ്മുടെ ഏത് സെൻസ് ആണോ തുറന്നിരിക്കുന്നത്, നമ്മുടെ വായാണോ, നമ്മുടെ ടച്ച് ആണോ, നമ്മുടെ സ്മെൽ ആണോ, ഹിയറിംഗ് ആണോ, എപ്പോഴും ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുകയാണ്. ദ വേ ടു എൻറ്റർ ഇറ്റ്, എപ്പോഴും ഈ തിയോളജിയൻസും ഈ ഡെസേർട്ട് ഫാദേഴ്സ് ഒക്കെ പറയുന്നത്, എസ്പെഷ്യലി സെന്റ് ഐസക് പറയുന്നത് ദ എനിമി ഈസ് സ്റ്റാൻഡിങ് ആൻഡ് അബ്സർവിംഗ് ഡേ ആൻഡ് നൈറ്റ് ഡയറക്ട്ലി അഗെയിൻസ്റ്റ് ദ ഐസ് ടു ഡിറ്റക്ട് which entrance of our senses will be open to him to enter. Prathegamayittu we need to safeguard our senses, and for that reason nammude pidakkanmar namukku nalgiyirikkunnathu eppozhum we need to pray unceasingly. St. Paul in his epistle always asks us pray unceasingly, eppozhum prarthichondirikkanam ennaanu പരിശുദ്ധനായ പൗലോസ് ലേഖ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഡെസേർട്ട് ഫാദേഴ്സ് എപ്പോഴും പറയുന്നത് പ്രേ ദ ജീസസ് പ്രേയർ, ലോർഡ് ജീസസ് ക്രൈസ്റ്റ് സൺ ഓഫ് ഗോഡ് ഹാവ് മേഴ്സി അപ്പോൺ മീ എ സിന്നർ, ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഹെൽപ് മീ, ലോർഡ് ജീസസ് ക്രൈസ്റ്റ് പ്രൊട്ടക്ട് മീ. എപ്പോഴും നമ്മൾ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ആ പ്രസൻസ് ഓഫ് ദ ലോർഡ് ആൻഡ് ഈസ് ഓൾവേസ് വിത്ത്. എപ്പോഴും നമ്മൾ മറ്റ് കാര്യങ്ങളിൽ നമ്മുടെ മനസ്സ് അലിഞ്ഞു പോകാണ്ട് എപ്പോഴും ദൈവത്തിന്റെ സന്നിധിയിൽ എപ്പോഴും നമ്മൾ ആയിരിക്കേണ്ടെന്ന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ഈ ജീസസ് പ്രയർ എപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. വീണ്ടും നമുക്ക് സഭ നൽകുന്നത് ഫാസ്റ്റിംഗ്. ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബ്സ്റ്റെയിനിങ് ഫ്രം സം സർട്ടൻ ഫുഡ് സ്റ്റഫ് ബട്ട് ഈവൻ ഫ്രം ആ സെൻസസ്. വി നീഡ് ടു ഫാസ്റ്റ് ത്രൂ ആ സെൻസസ്. സൈലൻസ്. പിതാക്കന്മാർ എപ്പോഴും നമുക്ക് നൽകിയിരിക്കുന്നത് എപ്പോഴും നമ്മൾ മൗനമായി ശാന്തമായി കുറച്ച് സമയം ഇരിക്കണം. ഓൺലി ദെൻ വി വുഡ് ബി ഏബിൾ ടു ലിസൺ ടു ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഈ ലോകത്തിൽ ഇത്രയും മുഴുകി കിടക്കുകയാണ്. ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് കേൾക്കാനുള്ള സമയം നമുക്കില്ല. വി ആർ ഓൾവേസ് ബിസി ബട്ട് വി നീഡ് ടു റിമെമ്പർ ആർ വി ബിസി അണ്ടർ ദി സേവിയേഴ്സ് യോഗ് ഓർ ആർ വി ബിസി അണ്ടർ ദി സേറ്റൻസ് യോഗ്. എപ്പോഴും നമ്മുടെ ചിന്തകളിൽ നമ്മുടെ എല്ലാ ദിനത്തിൽ നമ്മൾ എപ്പോഴും കുറച്ച് സമയമെങ്കിലും നമ്മൾ എപ്പോഴും ശാന്തമായി ഇരിക്കുകയും പ്രാർത്ഥിക്കുന്നതിന് മുന്നേ എപ്പോഴും ശാന്തമായിരുന്ന് നമ്മുടെ സെൻസസിനെയൊക്കെ ദൈവത്തിന്റെ അടുക്കലേക്ക് വരുത്തുകയും മനസ്സ് ശാന്തമായിരിക്കുകയും അങ്ങനെയാണ് നമ്മൾ എപ്പോഴും കൂടുതൽ ദൈവത്തോട് അടുത്ത് ചേർന്ന് നടക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുന്നത്. എപ്പോഴും അബ്സ്റ്റെയിനിങ് ഫ്രം ഫുഡ് സ്റ്റഫ്സ്. പ്രാർത്ഥന ജീവിതം. നമ്മുടെ നോയമ്പ് കാലത്തൊക്കെ നമുക്ക് നമ്മുടെ എല്ലാ ദിന പ്രാർത്ഥനയിൽ പിതാക്കന്മാർ നമുക്ക് 7 യാമങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ഇഫ് വി ടേക്ക് ഈച്ച് ആൻഡ് എവറി അവർ ഓഫ് പ്രേയർ ഇറ്റ് ഇസ് ഡിവൈഡഡ് ദ ടൈം ഡിഫറൻസ് ഇസ് 3 hours. ഈ 3 മണിക്കൂറിൽ നമ്മൾ വീണ്ടും ദൈവത്തിന്റെ സന്നിധിയിൽ എത്തുകയും ദൈവത്തോട് ചേർന്ന് നടക്കുവാനുള്ള പ്രാർത്ഥനകൾ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം. അതിനു വേണ്ടിയിട്ടാണ് പിതാക്കന്മാർ എപ്പോഴും നമുക്ക് ആവശ്യപ്പെടുന്നത് 7 times a day യു നീഡ് ടു പ്രേ. You need to be in communion with the Lord. As Adam and Eve used to be in communion with the Lord, that should be our communion. Especially when we journey in this Lenten season, we need to be in communion. We need to lead a holy life in this unholy world. We need to reconcile with our own self, with our neighbors, with our family. നമ്മുടെ റിപ്പന്റൻസ് നമുക്ക് വേണം. ചെയ്തുപോയ പാപങ്ങളൊക്കെ ഏറ്റുപറയാനും അതിനുവേണ്ടിട്ട് നമ്മൾ അനുതപിക്കുവാനും ദൈവമേ എന്നോട് ക്ഷമിക്കണമേ എന്നുള്ള പ്രാർത്ഥന നാം എപ്പോഴും കുറിയലായിസോൻ എന്ന് എപ്പോഴും നാം ചൊല്ലിക്കൊണ്ടിരിക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. പ്രത്യേകമായിട്ട് ഈ നോയമ്പ് കാലത്തിൽ നമ്മൾ എങ്ങനെ പാപം കൂടാണ്ട് നമുക്ക് ജീവിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രത്യേകമായിട്ട് യാക്കോബ് സ്ലീഹ എഴുതിയ ലേഖനം 1:13 മുതലുള്ള ഭാഗം നമ്മൾ ഇന്ന് ചിന്തിച്ചു. ദൈവം നമ്മളെ ശക്തീകരിക്കട്ടെ. വീണ്ടും വരുന്ന കാലമൊക്കെയിലും ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ നമ്മൾ ഒരുമിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയും വരുന്ന നോയമ്പ് കാലം നമ്മൾ വിശുദ്ധിയോടെ ജീവിപ്പാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാർ അഫ്രേമിന്റെ ഒരു ബോവുസോ ഈ സമയത്ത് പാടിക്കൊണ്ട് ഈ വചന ശുശ്രൂഷ നിർത്തുന്നതാണ്. എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയടപ്പാനും നാദാ, എന്നെ നിനക്കു സുഗന്ധമതായി അർപ്പിപ്പാനും കൃപ ചെയ്യുക. എന്നാദാ നിൻ തിരുമുൻപിൽ ആത്മശരീര മനസ്സുകളെ ശോഭകള മവിളക്കുകളായി കത്തിപ്പാറാകളേ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
യാക്കോബ് സ്ലീഹായുടെ 1 12:13 മുതലുള്ള വാക്യങ്ങൾ ആസ്പദമാക്കി പ്രിയപ്പെട്ട ബിജോയേശൻ വളരെ മനോഹരമായ ഒരു ചിന്ത നമുക്ക് പകർന്നു തന്നു. പ്രത്യേകിച്ച് പരിശുദ്ധമായ നോമ്പിലേക്ക് ചുവട് വഹിക്കുന്ന നമുക്ക് നമ്മുടെ യാത്ര സുഗമമാകുവാൻ തക്കവണ്ണം അച്ഛൻ നമുക്ക് നൽകിയ ആ ഒരാത്മീയ പ്രേരണ അത് വിലമതിക്കേണ്ടതാണ് എന്നുള്ളത് ഒരുപക്ഷെ നിങ്ങൾക്ക് ബോധ്യമായി കാണും. പ്രത്യേകിച്ച് യാക്കോബ് സ്ലീഹയുടെ ലേഖനങ്ങളിലെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ആശയം തന്നെയാണ് ഈ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. പരീക്ഷയെപ്പറ്റിയും കഷ്ടതയെപ്പറ്റിയും ഒക്കെ പൗലോസ് ലീഗ ഉൾപ്പെടെയുള്ള എല്ലാ വ്യക്തികളും വളരെ കാര്യമായിട്ട് അതിനെപ്പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കഷ്ടത ജീവിതത്തിന്റെ ഏറ്റവും നന്മയിലേക്ക് നയിക്കുന്ന ഒരു തുറമുഖമാണെന്നുള്ള ഒരു ശ്രേഷ്ഠമായ സാധ്യത നമുക്കെപ്പോഴും തുറന്നു വെക്കുന്നുണ്ട്. പക്ഷെ പൗലോ ഈ യാക്കോബസ് ലീഗയുടെ ഒരു ചിന്ത പലപ്പോഴും നമ്മെ കൊണ്ടെത്തിക്കുന്ന ഒരു ഒരു സംശയമാണ്. പലപ്പോഴും എന്നും നമ്മൾ ചിന്തിക്കുന്നു, പരീക്ഷിക്കുന്നത് ദൈവമാണോ അതോ ലോകമാണോ? അത് എന്നും ആളുകളുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്ന ഒരു വലിയൊരു ചിന്തയാണ്. പല ആളുകളും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ രോഗങ്ങൾ കഷ്ടതകളൊക്കെ വരുമ്പോൾ പറയുന്നത്, ആ ദൈവം എന്നെ പരീക്ഷിക്കുന്നു, ആ പരീക്ഷയിൽ എനിക്ക് ജയിക്കണം, ദൈവ സ്നേഹം കൊണ്ടാണ് പരീക്ഷിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു ഒരു ദൈവിക ദൈവത്തിന്റെ ഒരു സ്നേഹഭാവത്തിൽ പറയുന്നുണ്ടെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ അതൊരു ദൈവത്തിന്റെ പരീക്ഷണമായിട്ടാണ് നമ്മൾ അതിനെ പലപ്പോഴും ദൈവം പറയുന്ന ഒരു പരീക്ഷണമായിട്ടാണ് പലരും അതിനെ ചിത്രീകരിക്കുന്നത്. അബ്രഹാമിനെ ദൈവം പരീക്ഷിക്കുന്നു. അങ്ങനെ പല സ്ഥലങ്ങളിലും ദൈവം, രോഗമാണെങ്കിലും കഷ്ടതയാണെങ്കിലും അതൊരു ലോകത്തിൻ്റെതായ ദൈവം നൽകുന്നൊരു പരീക്ഷണമാണ്. പക്ഷെ യാക്കോബ് ശ്ലീഹ അതിന് വ്യത്യസ്തമായിട്ടൊരു ആശയമാണ് പറയുന്നത്. പരീക്ഷ ദൈവം നൽകുന്നതല്ല, അത് ലോകത്തിൻ്റെതാണ്. ദൈവം അങ്ങനെ കഷ്ടതകളെ പരീക്ഷിക്ക ചെയ്യുന്ന ആളൊന്നുമല്ല. നമ്മുടെ തന്നെ സ്വന്തം മോഹങ്ങളും ഇഷ്ടങ്ങളുമാണ് പലപ്പോഴും പരീക്ഷണത്തിനിടയാക്കി തീർക്കുന്നത് എന്നുള്ള ഒരു ചിന്ത. എന്ത് തന്നെയാണെങ്കിലും വളരെ പൊരുത്തപ്പെടാൻ പ്രയാസമുള്ള രണ്ട് ആശയങ്ങളാണ് നമുക്ക് പലപ്പോഴും തോന്നിയേക്കാമായിരിക്കാം. പക്ഷെ എന്തു തന്നെയാണെങ്കിലും ഒരു കാര്യം യാഥാർത്ഥ്യമാണ്, അച്ഛൻ നമ്മൾ ഉറപ്പിച്ചതുപോലെ നമ്മുടെ ഈ ലോകത്തിലെ ചില ഇഷ്ടങ്ങള് അല്ലെങ്കിൽ ചില ആഗ്രഹങ്ങള് ഒരുപക്ഷെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഒരു പരീക്ഷണമായിട്ട് പലപ്പോഴും നമ്മുടെ മുമ്പിൽ നിൽക്കാറുണ്ട് എന്നുള്ളതില് സംശയമൊന്നുമില്ല. പക്ഷെ നമുക്ക് നമ്മൾ സാധാരണ മനുഷ്യരാണ്, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് സങ്കല്പങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതം ആ ആഗ്രഹങ്ങളെ മാത്രം നേടിയെടുക്കുന്ന ജീവിതമായിട്ട് നമ്മൾ ആക്കിയെടുക്കുമ്പോഴാണ് പലപ്പോഴും ആഗ്രഹങ്ങൾ സഫലീകരണമാകാതിരിക്കുമ്പോൾ നിരാശയുടെയും ആത്മഹത്യയുടെ ഒക്കെ വക്കിലേക്ക് പലപ്പോഴും നമ്മൾ വീഴാറുള്ളത്. എന്നാൽ ഈ ലോകത്തിലെ ഇഷ്ടങ്ങൾക്കപ്പുറം ഉയരങ്ങളിലെ ഇഷ്ടം കണ്ടെത്തുവാനും ആ ഇഷ്ടങ്ങളുടെ പരിഹാര സമർത്ഥിക്ക് വേണ്ടി നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരുപക്ഷെ ഈ ലോകത്തിന്റെ കഷ്ടതകളും പ്രയാസങ്ങളും ഒന്നും നമുക്ക് വലിയ പ്രയാസങ്ങളായിട്ട് ആഴമായിട്ട് തോന്നാതിരിക്കുകയും ദൈവം നൽകുന്ന ആ സ്നേഹത്തിന്റെ പൂർണ്ണത കണ്ടെത്തുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. പരിശുദ്ധമായ ഈ നോമ്പില് നമ്മളൊക്കെ പ്രവേശിക്കുമ്പോൾ നോമ്പെന്ന് പറയുന്നത് ഒരുപക്ഷെ പലരും ധരിക്കും ചില കാര്യങ്ങളൊക്കെ നേടാനുള്ള ഒരു പ്രാർത്ഥന ജീവിതമാണ്, അതൊന്നുമല്ല നോമ്പ്. നോമ്പെന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും ഡിസിപ്ലിൻ ലൈഫിലേക്ക് നമ്മൾ നയിക്കുക. നമ്മുടെ കർത്താവ് 40 ദിവസം നോമ്പ് തോറ്റു. ശിഷ്യന്മാർ ശ്ലീഹമാരൊക്കെ അവരുടെ ജീവിതത്തിൽ നോമ്പ് നോക്കാനൊക്കെ വണ്ണം നോമ്പ് നോക്കുകയും നോക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. അതിൽ കൂടിയൊക്കെ ഈ ലോകത്തിൽ അവരുടെ ജീവിതം നന്മയിലേക്കുള്ളൊരു ചുവടുവയ്പ്പായിരുന്നുള്ള സംശയമൊന്നുമില്ല. പ്രത്യേകിച്ച് പ്രലോഭനങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഏതൊരു പ്രലോഭനങ്ങളുടെ മധ്യത്തിൽ മിതത്വം ഒക്കെ പാലിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡിസിപ്ലിൻ ലൈഫ് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ വളരെ ആവശ്യമാണ്. ഏതെങ്കിലും ഒരു വ്യക്തി നല്ലൊരു വ്യക്തിത്വം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ അവരനുഷ്ഠിച്ചിട്ടുള്ള നന്മയോടുകൂടിയോ അല്ലെങ്കിൽ നോമ്പിലും അനുഷ്ഠാനത്തിലും ആഴമായ ദൈവിക ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ ജീവിച്ചിട്ടുള്ള ആ ജീവിതശൈലി തന്നെയാ, സംശയമൊന്നുമില്ല അതിന്റെ അകത്ത്. അതുകൊണ്ട് പ്രിയപ്പെട്ട അച്ഛൻ നമ്മളെ ആമുഖത്തിൽ ഓർപ്പിച്ചു, പ്രസംഗത്തിൽ ഓർപ്പിച്ചതുപോലെ വിശുദ്ധിയോടെ ജീവിക്കാൻ തക്കവണ്ണം നമ്മുടെ 5 സെൻസസിന്റെ കാര്യം അച്ഛൻ പറഞ്ഞു. പലപ്പോഴും തിന്മയിലേക്ക് നമ്മളെ ആകർഷിക്കുന്ന അല്ലെങ്കിൽ തിന്മയ്ക്ക് പ്രവേശിക്കാൻ ഒരുക്കുന്ന വാതിലുകളാണ് അതൊക്കെ. അതുകൊണ്ടാണല്ലോ നമ്മുടെ പിതാക്കന്മാർ പാടുന്നുണ്ട്, ശീലിപ്പിക്കുന്ന നാഥാ നിൻ കൽപ്പനയെല്ലാം ഞാൻ കാത്തിക നിൻ കൃപയിൽ ജീവിപ്പാൻ, നിൻ മരഭണ്ഡാരം കവർന്നു പോകാതിരിക്കാൻ തക്കവണ്ണം എന്റെ എല്ലാ ഇന്ദ്രിയങ്ങളിലും അങ്ങയുടെ കാവൽക്കാരെ നിയമിക്കണമേ എന്നൊരു പ്രാർത്ഥന നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കാറുണ്ട്. ദൈവത്തിന്റെ കാവൽ മാലകമാര് നമ്മുടെ എല്ലാ സെൻസസിലും കാവലായിരിക്കുകയും നല്ലത് അകത്തേക്ക് പ്രവേശിക്കുകയും കൊള്ളരുതാത്തത് പുറന്തള്ളത്തക്കവണ്ണമുള്ള ഒരു വിവേചന ശക്തി നമ്മളിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം ഈ പരിശുദ്ധ നോമ്പിൽ പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുക. അപ്പോൾ ഏത് പ്രതിബന്ധങ്ങൾ അതിജീവിക്കാനുള്ള ഒരു ആന്തരിക ശക്തി നമുക്ക് ലഭിക്കും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അങ്ങനെ ജീവിക്കാനും ആ ഒരു തലത്തിൽ ജീവിതത്തെ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി തീർക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെക്ക് ഓരോ നോമ്പും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്നിരിക്കുന്ന ദൈവം തന്നിരിക്കുന്ന ഒരു അവസരങ്ങളാണ്. ആ അവസരങ്ങൾ നഷ്ടപ്പെടുത്തി കളയാതെ, ഇല്ലാതാക്കി കളയാതെ വളരെ ശ്രദ്ധയോടുകൂടി അതിനെ വീക്ഷിക്കുകയും നോമ്പ് നോക്കുന്നവരാകരുത് നോമ്പ് നോൽക്കുന്നവരാകണം. നോമ്പ് നോക്കുന്നവരാണെങ്കിൽ നോമ്പിങ്ങനെ നോക്കിയെങ്കിൽ പോത്തേ ഉള്ളൂ. പക്ഷെ നോമ്പ് ഭക്തിയോടുകൂടി നോൽക്കത്തക്കവണ്ണം നമ്മൾ ഒരുങ്ങണം. പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവമില്ലാതെ അല്ലെങ്കിൽ ദൈവത്തെ എങ്ങനെ ഒഴിവാക്കാം എന്ന് പ്രേരിപ്പിക്കുന്ന ഒരു സമൂഹമായിരുന്നു ലോകത്തെ. പല സ്കൂളുകളിലും ദൈവത്തെ പറ്റിയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാതെയും യേശുവിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് നിലവിൽ നിന്നതുപോലും എടുത്തു മാറ്റിക്കളയുന്ന ഒരു പിശാചിന്റെ ശക്തി വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിന് ഒരുപക്ഷെ അവിടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിശുദ്ധിയോടെ ജീവിക്കത്തക്കവണ്ണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഏറ്റവും വലിയ ആവശ്യമാണ്. ഒരുപക്ഷെ നമ്മൾ കുടുംബജീവിതത്തിലൊക്കെ കാണിക്കുന്ന ഈ ആരാധനാ ജീവിതത്തിലെ നിഷ്ഠകളും അനുഷ്ഠാനങ്ങളും ഒക്കെ വളരെ നല്ല രീതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അത് സ്വാധീനിക്കുന്നുണ്ട്. നമ്മുടെ വാക്കുകൊണ്ട് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മളത് കാണിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വളരെ നല്ല രീതിയിൽ അത് സ്വാധീനിക്കുകയും ഈ ലോകത്തിൽ വിശുദ്ധിയോടെ ജീവിക്കത്തക്കവണ്ണമുള്ള ഒരു വലിയ ആന്തരിക പ്രേരണയും ഉൾക്കാഴ്ചയൊക്കെ അവർക്കുണ്ടാകും എന്നുള്ളൊരു സംശയമൊന്നുമില്ല. ചില ത്യാഗമാണ്, നമുക്കിഷ്ടമുള്ള ഫുഡൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് വളരെ പ്രാർത്ഥനാപൂർവ്വം ജീവിതത്തെ നയിക്കുക എന്ന് പറയുന്നത് ചില പ്രയാസമുള്ള കാര്യമാണ്. പക്ഷെ ആ ഒരു പ്രയാസമുള്ള കാര്യം നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന നന്മകൾ നമ്മൾ മാത്രമൊന്നുമല്ല നമ്മുടെ തലമുറ കൂടി അനുഭവിക്കുന്നു എന്നുള്ള, അല്ലെ, അവർക്കൂടെ ആ കൃപകളെ സാധ്യത കണ്ടെത്തുവാനുള്ള ഒരു ചുമതല വിളി നമുക്കുണ്ടെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് പ്രിയപ്പെട്ട അച്ഛൻ നമ്മളെ ഓർപ്പിച്ചതുപോലെ അനുഗ്രഹീതമായിട്ടുള്ള ഒരു നോമ്പ് അനുഷ്ഠാനത്തിലേക്ക് പ്രവേശിക്കാൻ തക്കവണ്ണം എല്ലാവരും വളരെ കാര്യമായിട്ട് നിസ്സാരമായിട്ട് ആരും കരുതരുത്, എല്ലാവരും വളരെ കാര്യമായിട്ട് തന്നെ ശ്രദ്ധിക്കണം. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ഓർക്കാം. എല്ലാവർക്കും ശ്രേഷ്ഠമായ ഒരു നോമ്പ് ആശംസിക്കുന്നതോടൊപ്പം തന്നെ വളരെ നല്ല രീതിയിൽ നമുക്ക് ചിന്തിക്കുവാൻ തക്കവണ്ണം നല്ല ചിന്തകളെ പകർന്നു തന്ന പ്രിയപ്പെട്ട ബിജുവേച്ചുള്ള നന്ദി സ്നേഹവും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. തുടർന്നും അവസരവും പുഴക്കുകയും അച്ഛന് അച്ഛന്റെ സാന്നിധ്യം ഈ ശുശ്രൂഷയിൽ ഉണ്ടാകണമെന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴും നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് ഉള്ള അവസരമാണ്. നമുക്ക് ചേർന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥനാപൂർവം നമ്മുടെ ഗാനഗീതം ആലപിക്കാം. അതിനുശേഷം നമ്മൾ പേരുകൾ ഉറക്കി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവെ, കറിയില്ലാത്ത ഹൃദയം എനിക്ക് അറിയണമേ എന്നുള്ള ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം.
കർത്താവെ, കറയില്ലാത്ത ഹൃദയമെനിക്കരുളിടണമേ, ഇടയാധികാരം ചെയ്തതിനാ മുമ്പേ കാളതു വഷളായി. കർത്താവേ, എൻ പ്രാർത്ഥനയാ സുസ്ഥിരവും ശുദ്ധിയുമുള്ള നിരാത്മാവിനെ എന്നുള്ളിൽ നന്നായൊന്നു പുതുക്കണമേ. ആത്മാവിനുള്ളിൽ ദിവസം പ്രതി പാർത്ഥിടണമേ, മൗനം വീക്ഷിക്കാതെ സമാനത്തോടതു വാഴണമേ. എന്നുരതയാൽ ദുഹാവഴി ഞാൻ പ്രാപിച്ച മുൻവാക്കമകറ്റിയ നീ നല്ലവരമില്ലാത്തവനായ കൃപയുള്ളോ നേറുവായി വീണ്ടും പുതുതാക്കണമെന്നിൽ അതുഗീതമെന്നേ കാണി ചമല മനസ്സിൽ പാർക്കണമേ. കർത്താവേ, ചിന്തകളോ പാപവികാരങ്ങളുമച്ച അളവില്ലാത്തൊരു നിർമ്മലമാ ഇത്തമെനിക്കേടണമേ. കർത്താവേ, കോപമടുക്കാതെ വൈരപ്പെടുത്തവനോടെന്നോ ഉണ്ടാകാത്തൊരു നിർമ്മലമാ ചിത്രമെനിക്കേടണമേ.
മധ്യസ്ഥാർത്ഥനകളുടെ പേരുകൾ ഈ സമയത്ത് വായിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓർത്ത ജോണ്, അതുപോലെ തന്നെ ഇഗ്നേഷ്യസ്, ഓമന തോമസ്, സുമ, സണ്ണി, ഒരു കുഞ്ഞമ്മ, സാമുവൽ, ആലിസ്, എലിസബത്ത്. എനിക്ക് എലിസബത്തിനെ പറ്റി നിങ്ങളുടെ പ്രാർത്ഥനയെ പ്രത്യേകം ഓർക്കണം. കാരണം എലിസബത്ത് ഇപ്പോഴ് ക്യാൻസറായിട്ട് അത് ബ്രെയിനിൽ ബാധിച്ചിരിക്കുന്നു. ഇപ്പോഴും റേഡിയേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാര്യമായിട്ട് നിങ്ങളത് പ്രാർത്ഥനയിൽ ഓർക്കണം. വളരെ പ്രയാസാനുഭവിക്കുന്ന ഒരു നിമിഷമാണ്. തീർച്ചയായിട്ടും നമ്മുടെ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ദൈവം കേൾക്കുക, അവർക്ക് ആശ്വാസം നൽകും എന്നുള്ള സംശയമൊന്നുമില്ല. അതുകൊണ്ട് ഈ പേരുകളൊക്കെ നമ്മൾ ഓർക്കുന്നതിന്റെ കൂട്ടത്തിൽ എലിസബത്തിനെ കാര്യമായിട്ട് ദിനങ്ങളിൽ ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ രാജി, മോളി, രൂബേൻ, ഡാനിയൽ, പ്രൈസ്, അതുപോലെ കുഞ്ഞുമോൾ ഇവരെയൊക്കെ ദൈവസന്നിധിയിൽ, അതുപോലെ ജോളി ഇവരെയൊക്കെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുക. സൗഖ്യത്തിന് വേണ്ടിയും ആശ്വാസത്തിന് വേണ്ടിയും പ്രത്യേകമായിട്ട് ഓർക്കാം.
സർവാധിപതിയും മഹാപരിശുദ്ധനുമായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ബുധനാഴ്ചയ്ക്കായി നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഞങ്ങളെ ശ്രദ്ധമായിട്ട് വഴി നടത്തിയ കൃപകൾക്കായി നിന്നെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും നിന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് ഒന്നിച്ചു കൂടുവാനും നിന്നെ പാടി സ്തുതിക്കുവാനും നിന്റെ വചനങ്ങളെ കേൾക്കുവാനും ഒരു സമയം ഞങ്ങൾക്ക് ഒരുക്കിയതിനാൽ നന്ദിയോട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഇങ്ങനെയുള്ള സമയങ്ങളൊക്കെ നഷ്ടപ്പെടുത്തി ഈ ലോകത്തിന്റെ കാര്യങ്ങളിലൊക്കെ ആയിരിക്കുന്ന മക്കളെ ഓർക്കുമ്പോൾ നീ ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം കർത്താവേ. അവിടുന്ന് ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. പ്രത്യേകിച്ച് നോമ്പിന്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഒരുങ്ങുന്ന ഈ സന്ദർഭത്തിൽ ആവശ്യമായിരിക്കുന്ന വിശുദ്ധിയും കൃപയും നൽകി ഞങ്ങളെ അവിടുന്ന് പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നോമ്പും ഉപവാസവും പ്രാർത്ഥനയും മുഖാന്തരമായി ഞങ്ങൾ പുതുക്കപ്പെട്ട ജീവിതം നയിക്കുവാനും നിന്റെ കാൽവറിയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനും പുനരുദ്ധാരണത്തിന്റെ സാക്ഷികളായി തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെ തന്നെ ഇതാ സമർപ്പിക്കുന്നു കർത്താവേ. അവിടുന്ന് ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഞങ്ങളുടെ ജീവിത വഴികളിൽ നിന്റെ ദൃസാന്നിധ്യം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക കർത്താവേ, ഇന്ന് ഇവിടെ രോഗികളായി പേര് പറയപ്പെട്ട എല്ലാവരെയും, ആശുപത്രിയിൽ കഴിയുന്ന എല്ലാ പ്രിയമക്കളെയും പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവേ, വിവിധങ്ങളായ രോഗങ്ങൾ ബാധിച്ച്, ക്യാൻസർ ബാധിച്ചും ഹാർട്ട് അറ്റാക്കായിട്ടും കർത്താവേ അനേക രോഗങ്ങൾ ബാധിച്ച് അവശതയായി പ്രയാസത്തോടെ വേദനയോടെ നൊമ്പരത്തോടെ കഴിയുന്ന എല്ലാ പ്രിയമക്കളെയും തിരുസന്നിധിയിലേക്ക് ഇതാ ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവേ. നീ അവിടുന്ന് തൊട്ട് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ആണിപ്പടുത്തുള്ള കരം സൗഖ്യമാക്കുന്ന കരം ദൈവമേ അവിടുന്ന് നിന്റെ മക്കളെ അവിടുന്ന് തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടി മുതൽ മുടി വരെ ഒരു സൗഖ്യമുള്ള കർത്താവെയെല്ലാം കർത്താവേ വേദനയോടെ കഴിയുന്നു. അവിടുന്ന് നീ ഒന്ന് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ സന്നിധിയിലേക്ക് വരുന്നവരോട് മനസ്സലിഞ്ഞ് അവരുടെ രോഗബന്ധനങ്ങളെ അഴുക്കി അവരെ സ്വസ്ഥരാക്കുകയും ചെയ്ത കർത്താവേ, ഇവിടെ പേര് പറയപ്പെട്ട എല്ലാ രോഗികളെയും പ്രത്യേക ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായ രോഗികളായി കഴിയുന്ന എല്ലാവരെയും അവിടുന്ന് നീ തൊട്ട് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നാൽ അസാധ്യമായതൊന്നുമില്ല കർത്താവേ. രോഗങ്ങൾ വരുമ്പോഴും വേദന വരുമ്പോഴും നിന്റെ മുഖത്തേക്ക് നോക്കുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ടവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ആശ്വാസം നൽകുന്ന, സമാധാനം നൽകുന്ന, സൗഖ്യം നൽകുന്ന ദൈവമാകുന്ന ഞങ്ങൾ അറിഞ്ഞു കർത്താവേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന്, സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളെയും പ്രിയപ്പെട്ടവരെയും കുടുംബജീവിതം നയിക്കുന്ന എല്ലാ ദാസിദാസന്മാരെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ അധ്വാനങ്ങളെയും പ്രയത്നങ്ങളെയും മാനിക്കണമേ. അവർ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലും പോക്കിലും വരവിലൊക്കെയും ദൈവമേ അവിടുന്ന് കാത്തുകൊള്ളുമെന്ന് പ്രാർത്ഥിക്കുന്നു. സന്തോഷകരമായി സമാധാനപരമായി കുടുംബജീവിതം നയിക്കുവാൻ സഹായിക്കണമേ. കുടുംബങ്ങളിലെ അനൈക്യങ്ങളെല്ലാം ഇല്ലാതാക്കണമേ. നിന്റെ കൃപയിലും കരുണയിലും തോളോട് തോളം ചേർന്ന് ജീവിപ്പാൻ ദൈവമേ അവിടുന്ന് പ്രിയപ്പെട്ടവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദാനമായി കൊടുത്തിരിക്കുന്ന മക്കളെ എല്ലാവരെയും പേര് പേരായി തിരിച്ചും സമർപ്പി കർത്താവേ. ദൈവമേ പഠനത്തിൽ മുന്നേറുവാന്റെ കൊണം ആവശ്യമായിരിക്കുന്ന സൽബുദ്ധി അവിടുന്ന് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പരീക്ഷയൊക്കെ നന്നായിരുന്നുവാനും സഹായിക്കണമേ. ദൈവത്തിനും മനുഷ്യർക്കും കൊള്ളാകുന്ന കുഞ്ഞുങ്ങളായി വളരുവാനും തീരുവാനും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഭാവി ജീവിതങ്ങളൊക്കെ അവിടുന്ന് കരുപ്പിടിപ്പിക്കണമേ കർത്താവേ. ഒരു കുഞ്ഞുപോലും നഷ്ടപ്പെട്ടു പോകാൻ ദൈവമേ ഇടയാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ കുടുംബജീവിതത്തിലെ അസ്വസ്ഥതകൾ വേദനയോടെ കഴിയുന്ന, പ്രയാസത്തോടെ കഴിയുന്ന കർത്താവെ എല്ലാവരെയും അവന്ന് സന്ദർശിച്ച് നിന്റെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്ഷമിക്കുവാനും സഹിക്കുവാനും പൊറുക്കുവാനുള്ള കൃപകളെ അവിടെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എന്റെ മക്കളിൽ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കും കർത്താവെ. ഈ നോമ്പിന്റെ അനുഭവത്തിൽ ശുഭക്കോനയോട് അടുത്തു വരുന്ന കർത്താവെ, ഞങ്ങൾ പരസ്പരം ക്ഷമിക്കുവാൻ തക്കൊണ്ട് ഞങ്ങൾ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ നോമ്പിലേക്ക് പ്രവേശിക്കുന്ന മുമ്പായി ആരോടൊക്കെ വിരോധിച്ചിരിക്കുന്നു അവരോടൊക്കെ ക്ഷമിക്കുവാനുള്ള കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എത്ര കല്ലുപോലുള്ള ഹൃദയങ്ങളെ ഉരുക്കുവാൻ കഴിവുള്ളവനായ കർത്താവേ, അവിടുന്ന് മനസ്സൊരുക്കമുള്ള ആത്മാവിനെ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ ഈ ഭദ്രാസത്തെ അനുഗ്രഹിക്കണം കർത്താവ്. എന്നിന്റെ മക്കളെ ഓരോരുത്തരെയും എല്ലാ വൈദിക സ്വസ്ഥയും പ്രത്യേക കാല തിരുമേനിയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ തിരുമേനിമാരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. സഭയ്ക്ക് ആവശ്യമായ ഒരു പുതിയ അനുഭവത്തിലേക്ക് നയിക്കുവാൻ തക്കൊണ്ടുള്ള ചിന്തകളെ കർത്താവ് പിതാക്കന്മാരിൽ ഉരുത്തിരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഭദ്രാസത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കുക, എല്ലാ വൈദിക സ്വസ്ഥയെ അനുഗ്രഹിക്കണ കർത്താവ്. എല്ലാ ഇടവുകളെയും വിശ്വാസികളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് അനുഗ്രഹിക്കണം കർത്താവ്. ഇത് നഷ്ടപ്പെട്ടു പോകാൻ നശിക്കാതെ തുടർന്നും പോകുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ നയിക്കണമേ, നടത്തണമേ, അവിടുന്ന് ആവശ്യമായിരിക്കുന്ന കൃപ കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഇതിൽ സംബന്ധിക്കുന്ന ഭാഗഭാക്കാകുന്ന എല്ലാവർക്കും നിന്റെ കൃപയെ സാന്നിധ്യോട് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം കർത്താവ് ഏതേത് ആവശ്യങ്ങളുമായി പ്രാർത്ഥനയെ സംബന്ധിച്ചു അതൊക്കെ സാധ്യതമായി സന്തോഷത്തോടെ പോകുവാൻ എല്ലാ മക്കളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിനായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ എല്ലാ വാങ്ങിപ്പോരെയും അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെ യാക്കോബിന്റെ സ്തുതിക്കണമേ. ഞങ്ങളെല്ലാവരും കൂടി നിനക്കുന്ന പിതാവിനും പരിശുദ്ധാത്മാവിനും പുതിയ സ്തോത്രം സമർപ്പിക്കുവാനായിട്ട് തന്നെ
ആമേൻ.
ജീവിതത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ അബ്രഹാമിന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന വിശ്വാസ സംബന്ധവാസം കർത്താവേ, ഈ പ്രാർത്ഥന യോഗത്തിൽ സംബന്ധിച്ച എല്ലാ മക്കളുടെ മേലും ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവരുടെ മേലും പ്രത്യേക തിരുവചനം ഘോഷിച്ച അവിടുത്തെ കർത്തൃദാസിന്റെ മേലും ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളുടെ മേലും ഞങ്ങൾ നോർത്ത് പ്രാർത്ഥിച്ച എല്ലാ രോഗികളുടെ മേലും ആവശ്യക്കാരുടെ മേലും ഞങ്ങളുടെ വാങ്ങിപ്പോടെ ആത്മാക്കളുടെ ഇപ്പോഴും ലൈഫിലേക്ക് ഉണ്ടാക്കി പറയട്ടെ.
സംഘീതമായ സ്കൂളിൽ സംബന്ധിച്ച് എല്ലാവരോടും നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് വളരെ ശ്രദ്ധേയമായ ഒരു ചിന്ത പകർന്നു നമ്മളെ ധന്യമാക്കിയപ്പോൾ വിജയകക്ഷനുള്ള നന്ദി അറിയിക്കുന്നു. പ്രധാനയിലായിരിക്കുന്ന പ്രിയപ്പെട്ട ബേവിച്ചാന്, അതുപോലെ തന്നെ ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വീണ്ടും ദൈവകാര്യങ്ങളിൽ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രാർത്ഥനയുടെ ചുമതലയുള്ള സെക്രട്ടറി ആയിരിക്കുന്ന രാജൻ, അഡ്മിനിസ്ട്രേറ്റീവ് ചുമതലയുള്ള പ്രിയപ്പെട്ട മനോജ്, അതുപോലെ ബൈബിൾ വായിച്ച മോഹൻ അങ്കിള്, ഇവരെയൊക്കെ വീണ്ടും ദൈവസന്നിധിയിൽ ഓർക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. നമ്മുടെ പ്രാർത്ഥനയിൽ ഓർത്ത പേരുകളൊക്കെ നിങ്ങളുടെ ഹൃദയങ്ങളിലൊക്കെ അതുണ്ടാവുകയും എപ്പോഴുമൊക്കെ അവരെ ഓർക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ നേരത്തെ തന്നെ ഓർപ്പിച്ചതുപോലെ എല്ലാവരും വളരെ ഭക്തിയോടുകൂടി നോമ്പ് അനുഷ്ഠിക്കുക. നോമ്പൊക്കെ നോക്കുമ്പോൾ, നോമ്പിൽ കൂടി നമ്മൾ ഈ ഇവരെയൊക്കെ ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ അവർക്ക് പ്രയോജനം ചെയ്യും, സംശയമൊന്നുമില്ല. നമുക്കും ദൈവം നമ്മളെ ശ്രദ്ധിക്കാനോടെയായിത്തീരും. അതുകൊണ്ട് എല്ലാവരും നല്ല ഒരുക്കത്തോടുകൂടി വളരെ ഭക്തിയോടുകൂടി നോമ്പ് നോക്കാനായിട്ട് എല്ലാവർക്കും ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, ഞങ്ങളെല്ലാവരും പ്രത്യേകിച്ച് ഈ പ്രാർത്ഥന കൂട്ടാൻ സംബന്ധിക്കുന്ന എല്ലാവരും നോമ്പ് നോക്കണം എന്നുള്ളൊരു വലിയ ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. അത്രമാത്രം നമ്മുടെ വ്യക്തിജീവിതവും അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന ഇടവകയെ സഭയൊക്കെ ശുദ്ധീകരിക്കപ്പെടും. അതിനായിട്ട് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഭക്തിയോടും ഒരുക്കത്തോടും നോമ്പ് നോറ്റാനായിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും.